بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا
بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد സഹോദരന്മാർ, നമ്മൾ ഇന്ന് മുതൽ സൂറത്തുൽ കഹ്ഫ് ആണ് പഠിക്കുന്നത്. ഇൻഷാല്ലാ, ഇതുവരെ നമുക്കുള്ള സൂറത്തുകളൊക്കെ ചെറിയ സൂറത്തുകളാണ്, ഖസീറത്തായ സൂറത്തുകൾ. സൂറത്തുൽ കഹ്ഫ് ആ സൂറത്തുകളെ അപേക്ഷിച്ച് ഇസ്ലാം അല്പം സുദീർഘമായ സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ കുറച്ച് കൂടുതൽ, ഇന്നിപ്പം ഉള്ള ഒരു ആറായത്തെ എഴുതിയിട്ടുള്ളൂ, ഇനി ഒരേ ദിവസവും ഒരു കുറച്ച് കൂടുതൽ സൂറത്തുകളെ നമ്മൾ ഇൻഷാല്ലാ വലൈക്കും സ്സലാം അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ എഴുതിയിട്ടായിരിക്കും ഇൻഷാല്ലാ നമ്മുടെ ക്ലാസ് തുടരുക. സൂറത്തുൽ കഹ്ഫ് വളരെ പ്രാധാന്യമുള്ള, കുറേ മഹത്വങ്ങളുള്ള സൂറത്താണ്. മക്കിയത്തായ സൂറത്താണ്. മക്കിയത്തായ സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിത പ്രബോധന കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയല് ഇതിനെക്കുറിച്ച് മിനത്തിലാദിൽ അവ്വൽ എന്നാണ്. എന്നാൽ പിന്നെ ആദ്യകാലങ്ങളിൽ, മക്ക കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സൂറത്തുകളിൽ പെട്ടത് എന്ന അർത്ഥത്തിലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സൂറത്തുൽ കഹ്ഫ് മക്കിയത്താണ്. അതിന്റെ പ്രാധാന്യമറിയിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അവതരണ പശ്ചാത്തലം അറിയിക്കുന്ന ഒരു സംഭവമുണ്ട്. പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവം, ഒരിക്കൽ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ കഹ്ഫ് ഓതാണ്. ബറാ ഇബ്നു ആസിബാണ് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം. അപ്പൊ ഉസൈദ് റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ അടുക്കൽ രണ്ട് കയറാൽ ബന്ധിക്കപ്പെട്ട ഒരു കുതിരയുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ. ഇദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ഒരു മുഖിൽ, കാർമുഖിൽ അദ്ദേഹത്തിന് നേരെ താണു വന്നു. കുതിര ഇത് കണ്ട് ആകെ പിന്നെ വിറളി പിടിച്ച് പിന്നെ തുള്ളാൻ തുടങ്ങി, അല്ലെങ്കിൽ പായാൻ തുടങ്ങി, തുള്ളിച്ചാടാൻ തുടങ്ങി വിരളി പിടിച്ചിട്ട്. അങ്ങനെ ഉസൈദ് റളിയല്ലാഹു നോക്കുമ്പോ ഒരു മുഖിൽ, കാർമുഖിൽ ഇങ്ങനെ തണല് വിരിച്ചിരിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഉസൈദ് റളിയല്ലാഹു അൻഹു ഇവരെ അറിയിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പാരായണത്താൽ അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ സകീനത്ത് സമാധാനമാണ് ആ കാർമുകിൽ. അതിനാലാണ് ആ കുതിര വിരണ്ടത് എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ ഖുർആൻ പാരായണ വേളയിൽ അവതരിപ്പിച്ച സമാധാനമാണ് സകീനത്താണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ അദ്ദേഹം ഓതിയത് സൂറത്തുൽ കഹ്ഫാണ്. അപ്പൊ ആ സൂറത്തുൽ കഹ്ഫ് ഓതിയപ്പോൾ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ കാരുണ്യം, അതിനാണ് ആര് സാക്ഷിയായത്? ഉസൈദ് റളിയല്ലാഹു അൻഹു സാക്ഷിയായത്. അതാണ് ബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സമാധാനം പെയ്തിറങ്ങുവാൻ കരണീയമായിട്ടുള്ള ഒരു സൂറത്താണ് ഇത്, സൂറത്തുൽ കഹ്ഫ്. അതാണ് അതിന്റെ ഒരു പ്രാധാന്യം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറാ അശറ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ് ഉസിമ മിനദ് ദജ്ജാൽ. വല്ലവരും സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള തുടക്കത്തിലെ 10 ആയത്തുകൾ പാരായണം ചെയ്താൽ അവൻ ദജ്ജാലിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു എന്ന്. ഉസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിൽ നിന്ന്, ചില റിവായത്തുകളിൽ ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു എന്നാണ്. അപ്പോ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിലെ 10 ആയത്തുകൾ അത് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ റിവായത്തിൽ, മൻ ഖറഅൽ അശ്റൽ അവാഖിർ മിൻ സൂറത്തുൽ കഹ്ഫ് എന്നാണ്. സൂറത്തുൽ കഹ്ഫിന്റെ അഷുറുൽ അവാഖിർ, ഒടുക്കത്തെ 10 ആയത്തുകൾ പാരായണം ചെയ്താൽ ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു എന്നുണ്ട്. അപ്പൊ രണ്ടും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സുരക്ഷിതത്വത്തിന് കാരണമാണ്. സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിലെ 10 ആയത്തുകൾ, സൂറത്തുൽ കഹ്ഫിന്റെ ഒടുക്കത്തിലെ 10 ആയത്തുകൾ. അത് ഈ സൂറത്തിന്റെ മഹത്താണ് അറിയിക്കുന്നത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദജ്ജാലിന് മുന്നിൽ സൂറത്തുൽ കഹ്ഫിലെ 10 ആയത്ത് ഓതിയാൽ, ദജ്ജാലി തന്നെ ആഗതനാകുമ്പോൾ വിശ്വാസികളെ പരീക്ഷിച്ച് നരകത്തിന് വറകാക്കാനാണ് ആര് വരിക? ദജ്ജാലി വരിക. അപ്പൊ ആ ദജ്ജാലിന് മുമ്പിൽ വല്ലവരും സൂറത്തുൽ കഹ്ഫിലെ 10 ആയത്തുകൾ ഓതിയാൽ ഫഇന്നഹു ജിവാറുൽ ലകും മിൻഹു എന്നാണ്. സൂറത്തുൽ കഹ്ഫിന്റെ ഈ 10 ആയത്തുകൾ ജിവാറുൽ ലകും മിൻഹു, ദജ്ജാലിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ദജ്ജാൽ എന്ന മഹാഫിത്ന, ആ ഫിത്ന സമാഗതമാകുമ്പോൾ സൂറത്തുൽ കഹ്ഫിലെ തുടക്കഭാഗത്തുള്ള 10 ആയത്തുകൾ അതിനു മുന്നിൽ ഓതിയാൽ അതിൽ നിന്ന് സുരക്ഷയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതും സഹിയായി ഉദ്ധരിക്കപ്പെട്ടതാണ്. ഈ സൂറത്തിന്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്, സൂറത്തുൽ കഹ്ഫിന്റെ. മറ്റൊരു വിഷയം സൂറത്തുൽ കഹ്ഫിന്റെ മഹത്വം അറിയിക്കുന്നത്, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലവരും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവാഅലഹു മാ ബൈനൽ ജുമുഅതൈനി, രണ്ട് ജുമുഅകൾക്കിടയിൽ അവന് പ്രകാശം നൽകപ്പെടും എന്നാണ്. രണ്ട് ജുമുഅകൾക്കിടയിൽ ദൂരം, ചില റിപ്പോർട്ടുകളിൽ അത് അന്ത്യനാളിലായിരിക്കുന്നതാണ്, ആ പ്രകാശം അന്ത്യനാളിലായിരിക്കുന്നതാണ്. അപ്പോ രണ്ട് ജുമുഅകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാഴ്ച ദൂരാണ്. അപ്പോ ഒരാഴ്ചത്തെ വഴി ദൂരം അന്ത്യനാളിൽ പ്രകാശം ലഭിക്കും എന്ത് ചെയ്താൽ, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ. വേറെ റിവായത്തിലുള്ളത്, ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അയാളുടെയും മക്കയുടെയും ഇടയിലുള്ള അത്ര ദൂരം, ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാല് അയാളുടെയും അബഅലഹു മാ ബൈന വബൈനൽ ബൈത്തുൽ അതീഖ്, കഅബത്തിന്റെയും അയാളുടെയും ഇടയിലുള്ള അത്ര ദൂരം അയാൾക്ക് പ്രകാശം കനിയപ്പെടുന്നതാണ്. അപ്പൊ അന്ത്യനാളിൽ പ്രകാശം പ്രധാനമാണ്. അന്ത്യനാളില് മനുഷ്യന്മാർ ഇരുട്ടിലായിരിക്കും, കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഓരോരുത്തർക്കും പ്രകാശം നൽകപ്പെടുക. പ്രത്യേകിച്ച് സിറാത്തിന് മുകളിലൂടെയുള്ള പ്രയാണത്തിൽ, സിറാത്തിന് മുന്നിൽ ആളുകൾ ഒരു ഇരുട്ടിലായിരിക്കും. ആ ഇരുട്ടിൽ നിന്ന് പിന്നെ മനുഷ്യന്മാർ സിറാത്തിലൂടെയാണ് സ്വർഗത്തിലേക്ക് പോവുക, വിശ്വാസികൾ. ഓരോരുത്തർക്കും പ്രകാശം നൽകപ്പെടും, ആ പ്രകാശത്തിനനുസരിച്ചാണ് സിറാത്ത് മുറിച്ചെടുക്കുക. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ എത്രയാണോ ആ കർമ്മങ്ങളുടെ തോതനുസരിച്ചാണ് വെളിച്ചം നൽകപ്പെടുക, പ്രകാശം നൽകപ്പെടുക. അപ്പോ പ്രകാശം കിട്ടി നടക്കുന്നവർക്കാണ് സിറാത്ത് മുറിച്ചടക്കാൻ പറ്റുക. പ്രകാശം കെട്ടവർ കപട വിശ്വാസികൾ സിറാത്തിൽ നിന്ന് നിലത്തേക്ക് വീഴും. നിലം നട്ടിട്ടുണ്ടെങ്കിൽ നരകാൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദുബിൽ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വെള്ളിയാഴ്ച സുദിനം സൂറത്തിൽ കഹ്ഫ് പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് വെള്ളിയാഴ്ച ജുമുഅകൾക്കിടയിലുള്ളത്ര പ്രകാശം അന്ത്യനാളിൽ അയാൾക്ക് കനിയപ്പെടും, നൽകപ്പെടുമെന്നാണ്. വേറെ ചില റിവായത്തുകളിൽ അയാളുടെയും കഅബയുടെയും ഇടയിൽ എത്ര ദൂരമുണ്ടോ അത്ര ദൂരം അയാൾക്ക് പ്രകാശം അരുളപ്പെടും എന്നാണ്. ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം വിശിഷ്യ സൂറത്തിൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. ചില റിവായത്തുകളിലുള്ളത് സൂറത്തിൽ കഹ്ഫ് പാരായണം ചെയ്താലാണ്, വെള്ളിയാഴ്ച എന്നില്ല. വല്ലവരും സൂറത്തിൽ കഹ്ഫ് പാരായണം ചെയ്താൽ അയാളുടെയും കഅബയുടെയും ബൈത്തുൽ അതീഖിന്റെയും ഇടയിലുള്ള അത്ര ദൂരം അയാൾക്ക് പ്രകാശം കനിയപ്പെടുമെന്നാണ്. അപ്പോ സൂറത്തിൽ കഹ്ഫ് അത് പാരായണം ചെയ്യുന്നതിന്റെ മഹത്താണ് ഇത് അറിയിക്കുന്നത്. വിശിഷ്യ വെള്ളിയാഴ്ച ദിവസം സൂറത്തിൽ കഹ്ഫ് പാരായണം ചെയ്യുവാൻ വിശ്വാസികൾ സാമർത്ഥ്യം കാണിക്കുകയും അതിന് അമിത താല്പര്യം കാണിക്കുകയും ചെയ്യണം. കാരണം വെള്ളിയാഴ്ച ദിവസത്തിലെ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണത്തിന് വലിയ മഹത്താണുള്ളത്. ചില റിപ്പോർട്ടുകളിൽ പിന്നെ ചില പിന്നെ ആകാശഭൂമികൾക്കിടയിലുള്ള അത്ര എന്ന് പറയുന്ന റിപ്പോർട്ടിനെ കുറിച്ച് ചില പിന്നെ പരാമർശങ്ങളുണ്ട്. പിന്നെ അതിന്റെ സിഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും പിന്നെ എല്ലാതെ തന്നെയുള്ള വേറെ ഹദീസുകൾ പിന്നെ ഈ സൂറത്തുൽ കഹ്ഫിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഹദീസുകളാണ് നമ്മളിവിടെ ശ്രവിക്കേണ്ടത്. ഇതൊക്കെ സൂറത്തുൽ കഹ്ഫിന്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൂറത്തുൽ കഹ്ഫ് പിന്നെ പാരായണം ചെയ്യുക. വിശിഷ്യം നമ്മൾ അത് അർത്ഥം പറഞ്ഞു അതിനാണ് ഇപ്പൊ നമ്മളത് പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഇത് പാരായണം ചെയ്യുന്നവരാണ്. അതേസമയം അർത്ഥം അറിഞ്ഞിട്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ഉൾക്കാഴ്ചയും അതേപോലെ തന്നെ മനസ്സിന് വെളിച്ചവുമാണ്. പിന്നെ ദജ്ജാൽ എന്ന് പറയുന്നത് മഹാ അക്രമിയാണ്, വലിയ അന്യായക്കാരനാണ്. ലോകത്തെ അനീതി കൊണ്ട് ഭരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ദുഷ്ടശക്തിയാണ് ആര്? ദജ്ജാൽ. അതുകൊണ്ട് തന്നെ ആ ദജ്ജാലിനെ ഒതുക്കുവാനും ആ ദജ്ജാലിനെ തന്നിൽ നിന്ന് തിരുത്തുവാനും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. പ്രത്യേകിച്ച് അതിന്റെ തുടക്കത്തിലെ ആദ്യ ഭാഗങ്ങൾ, ആ തുടക്കത്തിലെ ആദ്യ ഭാഗങ്ങളിലാണ് ഈ പിന്നെ ദുനിയാവിൽ ഭൗതിക ലോകത്ത് ഒരു മഹാപരാക്രമി, ഒരു മഹാദുഷ്ടൻ ഭരണം നടത്തിയിരുന്നു. അവൻ വിശ്വാസികളെ വിശ്വാസത്തിൽ ജീവിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ആ ദുഷ്ടനെ കുറിച്ചുള്ള പരാമർശമാണ് ഇവിടെ ഉള്ളത്, സൂറത്തിന്റെ തുടക്ക ഭാഗങ്ങളിലുള്ളത്. അതുകൊണ്ടാണ് ആ തുടക്ക ഭാഗം പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവ് കാണുന്ന മഹാദുഷ്ടനായ ദജ്ജാൽ ഈ വചനങ്ങൾക്ക് മുമ്പിൽ പരാജിതനാവുകയും അവൻ പിന്നെ ഈ വചനങ്ങളുടെ മുമ്പിൽ തോൽക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം സൂറത്തുൽ കഹ്ഫിന്റെ മഹത്വങ്ങൾ അറിയിക്കുന്ന തിരുമൊഴികളാണ്, സൂറത്തുൽ കഹ്ഫ് അവതീർണമായതിന്റെ ചരിത്ര പശ്ചാത്തലം, സബബുൻ നുസൂൽ അവതരണ ചരിത്ര പശ്ചാത്തലം, അതറിയിക്കുന്ന ഒരു സംഭവം, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല മുറകൾ പ്രയോഗിച്ചിട്ടായിരുന്നു എതിർത്തിരുന്നത്. അതിൽ റസൂലുള്ളാഹിന്റെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ച്, അതേപോലെ തന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ച്, ശാരീരികമായി ഉപദ്രവങ്ങളെ ഏൽപ്പിച്ച്, അതേപോലെ തന്നെ സ്വഭാവങ്ങളെ ചോദ്യം ചെയ്ത്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ദൈവത്തിന് തടയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. മുശരിക്കുകൾ റസൂലുള്ളാഹിന്റെ ദൈവത്തിന് തടയിടാൻ ശ്രമിച്ചിരുന്ന ഒരു ശാസ്ത്രീയ രീതിയായിരുന്നു വേദത്തിന്റെ ആളുകളായ ജൂതന്മാരെ സമീപിക്കുക. എന്നിട്ട് ജൂതന്മാരിൽ നിന്ന് വിഷയങ്ങളും വിവരങ്ങളും ശേഖരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കുക. അത് അവരുടെ ഒരു ഹീനതന്ത്രമായിരുന്നു. അതായത് മുശരിക്കുകൾക്ക് അറിയാം ജൂതന്മാർ വേദത്തിന്റെ ആളുകളാണ്, അതുകൊണ്ട് തന്നെ ജൂതന്മാരോട് ചെന്നിട്ട് വിഷയങ്ങളും വിവരങ്ങളും തിരക്കുക. എന്തിനു വേണ്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടു കൂട്ടർ ഒന്നിച്ച് എതിർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജൂതന്മാരുടെ വിഷയങ്ങൾ തിരക്കി വിവരങ്ങൾ ആരാഞ്ഞ് ആ വിവരങ്ങൾ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിനെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഒതുക്കുവാൻ മുശ്രിക്കൾ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി അൻ നബർ ഇബ്നുൽ ഹാരിസ് എന്ന വ്യക്തിയെയും ഉഖുബത് ഇബ്നു അബി മുഐദ് ഉഖുബത് ഇബ്നു അബി മുഐദിനെയും മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മദീനയിലേക്ക് പറഞ്ഞയച്ചു. അന്ന് മദീന അല്ല, അന്ന് യസ്രിബാണ്. റസൂലുള്ള ഹിജ്റ പോണിന് മുമ്പാണ് ഇത്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോണിന് മുമ്പാണ്. അപ്പൊ നദ്ർ ബിനു ഹാരിസിനെയും ഉഖുബത്ത് ബിനു അബി മുഅയ്ദിനെയും ഖുറൈശികൾ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മദീനയിലാണ് ആരുള്ളത്? ജൂതന്മാരുള്ളത്. എന്തിനാ ജൂതന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചെന്നറിയോ? ഉഖുബയും നദ്റും ജൂതരോട് ചെന്നിട്ട് വിഷയങ്ങൾ സ്വീകരിക്കണം, എന്നിട്ട് ആ വിഷയങ്ങൾ ഖുറൈശികൾ എന്ത് റസൂലുള്ളാഹിനോട് ചോദിക്കുക, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പൊട്ടിക്കുക. ഇതായിരുന്നു അവരുടെ ഹീനതന്ത്രം. അങ്ങനെ നദ്ർ ബിനുൽ ഹാരിസും ഉഖുബത്ത് ബിനു അബി മുഅയ്ദും യസ്രിബിൽ ചെന്നു, ജൂതന്മാരെ അഭിമുഖീകരിച്ചു, ജൂതന്മാരോട് സംസാരിച്ചു. അപ്പൊ ജൂതന്മാരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മുഹമ്മദിനോട് ചോദിക്കുക, മൂന്ന് കാര്യങ്ങൾ മുഹമ്മദിനോട് ചോദിക്കുക. ഒന്ന്, ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരു സംഘം യുവാക്കൾ, ചരിത്രത്തിൽ ഒരു സംഘം എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞു പോയിട്ടുണ്ട്, അപ്രത്യക്ഷരായിട്ടുണ്ട്. ചരിത്രത്തിൽ അപ്രത്യക്ഷരായ ഒരു സംഘം യുവാക്കൾ, അവരെ കുറിച്ച് എന്തറിയാം, എന്താണ് പറയാനുള്ളത്? രണ്ട്, ഒരു സയ്യാഹായ, സയ്യാഹ് എന്ന് പറഞ്ഞെങ്കിൽ സുയാഹ് എന്ന് പറഞ്ഞെങ്കിൽ നാടോടി, ലോകസഞ്ചാരിയായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ആ ഭരണാധികാരിയെ കുറിച്ച് എന്താണ് അറിയാം. മൂന്നാമത്തെ ചോദ്യം റൂഹ്, ആത്മാവ്, റൂഹ്, റൂഹിനെ കുറിച്ച് എന്താണ് അറിയാം. ഈ മൂന്ന് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ഒന്ന്, ചരിത്രത്തിൽ അപ്രത്യക്ഷരായ യുവാക്കൾ ആരാണ്? അസ്ഹാബുൽ കഹ്ഫാണ്. രണ്ട്, ലോകം ചുറ്റിക്കറങ്ങിയിരുന്ന ഒരു ഭരണാധികാരിയാണ്, അയാൾ ആരാണ്? ദുൽഖർനൈനാണ്, ദുൽഖർനൈൻ. മൂന്ന്, അർറൂഹാണ്. അപ്പോ ഈ വിഷയങ്ങൾ ചോദിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് പറയാനറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് വേണം? വഹി ഇറങ്ങണം, ആയത്ത് ഇറങ്ങണം, വഹി ഇറങ്ങണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നാളെ പറയാം എന്ന് പറഞ്ഞു, പക്ഷെ റസൂലുള്ളാഹി ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ല, ഇൻഷാ നാളെ അതിന്റെ വിവരം തരാം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതീക്ഷ അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ വഹി ഇറക്കും, ആയത്ത് ഇറങ്ങും, അപ്പൊ പ്രതികരിക്കാൻ പറ്റുമെന്നാണ്. ശരിയാണ്. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തില്ല? അവരോട് നാളെ പറയാം എന്ന് പറഞ്ഞു, പക്ഷെ റസൂലുള്ളാഹി വലം യസ്തസ്നി, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ല. അത് കാരണത്താൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ഒരു ഗുണദോഷികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഉണ്ടായി. നാളെ പറയാം എന്ന് പറഞ്ഞത് പക്ഷേ 15 ദിവസം വരെ നീണ്ടുപോയി, വഹി ഇറങ്ങിയില്ല 15 ദിവസം. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടുത്തൊരു പരീക്ഷണമായിരുന്നു. കാരണം നാളെ പറയാം എന്ന് പറഞ്ഞു, പക്ഷേ 15 ദിവസം പിന്നീട് വഹി വന്നില്ല. പിന്നീടാണ് സൂറത്തുൽ കഹ്ഫ് ഇറങ്ങിയിട്ട് അവർക്ക് മറുപടി വരുന്നത്, സൂറത്തുൽ കഹ്ഫിലൂടെ അവർക്ക് മറുപടി വരുന്നത്. നാളെ പറയാമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിറ്റേന്ന് പറയാൻ പറ്റിയില്ല, കാരണം ആയത്ത് ഇറങ്ങിയിട്ടില്ല. എന്തെങ്കിലും ഒപ്പിച്ച് പറയുന്ന ആളുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമ യൻതിഖു അനിൽ ഹവാ, ദേഹേശ സംസാരിക്കൂല, ഇൻ ഹുവ ഇല്ല വഹയുൻ യൂഹ, റസൂലുള്ളാഹി വഹിയാണ് സംസാരിക്കുക, മനസ്സിലായില്ലേ? അത് കാരണത്താൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാൻ പറ്റിയില്ല. മക്കാർക്ക് അതൊരു ആഘോഷമായി, ജൂതന്മാർക്കും അതൊരു ആഘോഷമായി. അവരെന്തിനു വേണ്ടിയാണോ ഉഖുബയെയും നദറിനെയും യസ്രിബിലേക്ക് പറഞ്ഞയച്ചത്, അത് അവർ വിജയിച്ച മട്ടായി, വിജയിച്ച മട്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 15 ദിവസത്തോളം ഈ പരീക്ഷണം തുടർന്നു. അതിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫിനെ അവതരിപ്പിച്ചു. സൂറത്തുൽ കഹ്ഫിൽ അവരുടെ ചോദ്യങ്ങൾക്ക് രണ്ടെണ്ണത്തിന്റെ സവിസ്തരമായ ഉത്തരമുണ്ട്. ദുൽഖർനൈനിയെ കുറിച്ചുള്ള ഉത്തരമുണ്ട്. പിന്നെ വയസ് അലൂന കാനിദിൽ ഖർനൈൻ എന്ന് പറഞ്ഞിട്ട് ദുൽഖർനൈനിയുടെ വിവരങ്ങൾ അവതീർണായി. അതേപോലെ തന്നെ പിന്നെ അസാബുൽ കഹ്ഫിനെ കുറിച്ച് ജാലനമാലിനബുലോമയ്യഹും അഹ്സനാമല വൈ നല ജാവലൂനമ അലൈഹ സഈദൻ ജുറുസ أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أبى الفتية إلى الكهف എന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്തു പിന്നെ ഈ സൂറത്തിൽ കഹ്ഫിൽ അസ്ഹാബിനെ കുറിച്ചുള്ള സവിസ്തരമായിട്ടുള്ള പ്രതിപാദ്യവും ഉണ്ടായി. അതോടുകൂടി ഖുറൈശികൾ ഉത്തരം മുട്ടി, ജൂതരും അടങ്ങി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പരീക്ഷണം അത് കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുകയുണ്ടായി. ഏതായാലും സൂറത്തിൽ കഹ്ഫിന്റെ അവതീർണതയ്ക്ക് കാരണമായ ഒരു ചരിത്ര പശ്ചാത്തലമാണ് മുഫസ്സിരീങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വിഷയത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്നദുർ ബിൻ അൽ ഹാരിസും ഉഖബത്ത് ബിൻ അബി മുഅയ്തും ഇവർ ബദർ യുദ്ധത്തെ തുടർന്ന് ബന്ദികളായിട്ട് പിടിക്കപ്പെടുകയും മക്കയിൽ മദീനയിൽ ബദറിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രാ വഴിയെ ഇവർ വധിക്കപ്പെടേണ്ടത് രണ്ടുപേരും, ഉഖബത്ത് ബിൻ അബി മുഅയ്തും അന്നദുർ ബിൻ അൽ ഹാരിസും രണ്ടുപേരും ബദറിൽ കൊല്ലപ്പെട്ടിട്ടില്ല. ഇവരെ രണ്ടുപേരെയും ബന്ദികളായി പിടിക്കപ്പെട്ടു. പക്ഷേ മദീനയിലേക്കുള്ള യാത്രാ വഴിയെ ഇവരെ എന്ത് ചെയ്ത് പിന്നെ വധിക്കുകയാണ് ഉണ്ടായത്. രണ്ടാളും മഹാദുഷ്ടന്മാരായിരുന്നു. റസൂലുള്ളാഹിന്റെ പിന്നെ ശരീരത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തിയ ദുഷ്ടനാണ് ആര്, ഈ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്. അതേപോലെ തന്നെ അന്നദർ ബിൻ അൽ ഹാരിസ്, ഇവനും കുറച്ചൊരു പിന്നെ അറബി ഭാഷയിലും സാഹിത്യത്തിലുമൊക്കെ കഴിവുള്ളവനായിരുന്നു. അതേപോലെ തന്നെ ചില ചരിത്ര വൃത്താന്തങ്ങൾ അയാൾക്ക് അറിയുമായിരുന്നു. അത് കാരണത്താൽ അത് ഉപയോഗിച്ച് ഇവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഏറെ ദ്രോഹിച്ചിരുന്നു. അന്നദർ ബിൻ അൽ ഹാരിസ് സുഹൃത്തുക്കൾക്ക് അതിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട സംഭാവന നമ്മൾ കേട്ടത്, അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിന്റെ മഹത്വങ്ങളും അതിന്റെ പ്രാധാന്യവും അറിയിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ മുമ്പ് അനുസ്മരിച്ചത്. സൂറത്തുൽ കഹ്ഫിൽ യഥാർത്ഥത്തിൽ ഈ സൂറത്തുൽ കഹ്ഫ് കുറെ സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം, അതേപോലെ തന്നെ പിന്നെ ഒരു സംഭവം ഖിദർ അല്ലെങ്കിൽ ഖദീർ അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസയും തമ്മിലുള്ള സംഭവം, യൂഷാ ബിൻ നൂനും കൂടിയിട്ടുള്ള സംഭവം, പിന്നെ ദുൽഖർനൈനിയുടെ സംഭവം, പിന്നെ ചരിത്ര സംഭവങ്ങൾ, രണ്ട് തോട്ടക്കാരുടെ സംഭവങ്ങൾ, അതേപോലെ മറ്റൊരു സംഭവം പ്രധാനമായിട്ട് പിന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുജൂദിന് ഇബ്ലീസ് വിസമ്മതിച്ച സംഭവം, ഇതൊക്കെ ആരും ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ സൂറത്തുൽ കഹ്ഫ് പിന്നെ ഉൾക്കൊള്ളുന്നുണ്ട്, മനസ്സിലായ സൂറത്തുൽ കഹ്ഫ് ഉൾക്കൊള്ളുന്നുണ്ട്. മക്കയായ സൂറത്താണ്, അതുകൊണ്ട് തന്നെ ഈ ചരിത്ര സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് വിശ്വാസപരമായ വിഷയങ്ങളെ സ്ഥിരീകരിക്കുവാനും സ്ഥാപിക്കാനും. സൂറത്ത് മക്കിയത്താണ്, അതുകൊണ്ട് തന്നെ മക്കിയായ സൂറത്തുകളുടെ മൊത്തത്തിലുള്ള സ്വഭാവം അതിൽ കർമ്മപരമായ കാര്യങ്ങൾ സ്ഥിരീകരിക്കൽ കുറവായിരിക്കും. പിന്നെന്താ ഉണ്ടാവുക, വിശ്വാസപരമായ കാര്യങ്ങൾ സ്ഥിരീകരിക്കലായിരിക്കും അതിന്റെ പൊതു സ്വഭാവം. അതുകൊണ്ട് തന്നെ വിശ്വാസ കാര്യങ്ങളെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ ചരിത്ര സംഭവങ്ങൾ ഉൾക്കൊണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. മാത്രമല്ല വിശ്വാസികൾ മക്കയിൽ ഏറെ പരീക്ഷിക്കപ്പെട്ടപ്പോഴാണ് ഈ സൂറത്തുൽ കഹ്ഫിന്റെ അവതീർണത, മനസ്സിലല്ലേ, സൂറത്തുൽ കഹ്ഫിന്റെ അവതീർണത. ഇത് പിന്നെ നുബുവത്തിന്റെ 10-ാമത്തെ വർഷത്തോടടുത്തൊക്കെയാണ് സൂറത്തുൽ കഹ്ഫിന്റെ അവതീർണതയുണ്ടായത്. അത് കാരണത്താൽ ഇതിലുള്ള ഒരു സൂചന പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാലായനത്തിനുള്ള സൂചന ഇതിലുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആദർശം ബലികഴിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദർശ സംരക്ഷണാർത്ഥം വിശ്വാസികൾക്ക് പാലായനം എന്ന ഒരു ഹിജ്റ എന്ന ഒരു സംഭവം, ഒരു പിന്നെ കർമ്മമുണ്ട് എന്നതിലേക്ക് ഇതിൽ എന്തുണ്ട്, സൂചന ഉണ്ട്. അതാണ് ആര് നിർവഹിച്ചത്, അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ നിർവഹിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? റഹ്മാൻ എന്ന് പറഞ്ഞാല് കാരുണ്യവാനായ അള്ളാഹുവിന്റെ സത്താക്കുള്ള പേരും വിശേഷണവുമാണ് റഹ്മാൻ എന്നുള്ളത്. അള്ളാഹു കരുണ നിറഞ്ഞവനാണ്. അർ റഹീം എന്ന് പറഞ്ഞാൽ കരുണ നിറഞ്ഞ അള്ളാഹു കരുണ ചൊരിയുന്നവനാണ്, മനസ്സിലായി. റഹ്മാൻ എന്നുള്ള വിശേഷം അള്ളാഹു റഹ്മത്തുള്ളവനാണ് എന്ന് തന്നെ അറിയിക്കുന്നു. റഹീം എന്നുള്ള പേര് ആ റഹ്മത്തുള്ളവൻ, റഹ്മത്ത് ചൊരിയുന്നവനാണ്, നൽകുന്നവനാണ് എന്നുള്ളതും അറിയിക്കുന്നു. അർ റഹ്മാനുർ റഹീം ആയ അള്ളാഹുവിന്റെ ഇസ്മിന്റെ സഹായത്താൽ എന്നാണ് ബിസ്മില്ലാ, അള്ളാഹുവിന്റെ ഇസ്മ് നാമം, ഒന്നുകിൽ അത് തയമ്മുനിനാണ് അല്ലെങ്കിൽ അത് ഇസ്തിയാനത്തിനാണ്. അപ്പോ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ ഞാൻ ഓതുന്നു എന്നാണ്. അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ എന്നേ ഉള്ളൂ, എന്ത് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ എന്താണോ തുടങ്ങണത് അതിന് നമ്മൾ ബിസ്മി ചെല്ലുമ്പോ, അപ്പോ ഇപ്പൊ നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ ഞാൻ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിന്റെ ബർക്കത്തിനാൽ ഞാൻ ഭക്ഷിക്കുന്നു. ഓതുകയാണ് എങ്കിൽ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ ഞാൻ ഓതുന്നു, അല്ലെങ്കിൽ ആ നാമത്തിന്റെ ബർക്കത്തിനാൽ ഞാൻ ഓതുന്നു. അള്ളാഹുവിന്റെ നാമം അത് ബർക്കത്തുള്ള നാമമാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് തബാറക ഇസ്മു റബ്ബിക്, നിന്റെ റബ്ബിന്റെ ഇസ്മ അനുഗ്രഹപൂർണമായിരിക്കുന്നു, ബർക്കത്ത് നിറഞ്ഞതായിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ നാമത്തിന് നാമങ്ങൾക്ക് ബർക്കത്തുണ്ട്, ആ ബർക്കത്തിനാൽ നമ്മൾ ഓതുന്നു, അല്ലെങ്കിൽ ആ ബർക്കത്തിന്റെ സഹായത്താൽ നാം ഓതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ഓതുന്നത്? അൽഹംദുലില്ലാഹില്ലദി അൻസല അല അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഉവജ. ആയത്ത് അവസാനിക്കല്ലേ ഇവിടെ? ഇവിടെ സക്തയും ഉണ്ടല്ലേ, ഒരു സക്തല്ല ഇവിടെ. قيما لينذر بأسا شديدا من لدن ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. الحمد لله ده الحمد لله الحمد എന്ന് പറഞ്ഞാൽ സ്തുതികൾ മുഴുവനും എന്നാണ്. അൽ എന്നുള്ളത് ഈ അലിഫ് ലാം ഉണ്ടല്ലോ, അത് ജിൻസിന്റെയാണ്. എല്ലാ സ്തുതികളും എന്നാണ് അർത്ഥം. അൽഹംദു എന്നാൽ മുഴുവൻ സ്തുതികളും. ലില്ലാഹി എന്താ ലില്ലാഹി? അൽ എന്നുള്ളതും അവിടെ ലി എന്നുണ്ട്. ലി അള്ളാന്നും അൽഹംദ് ഹംദു എന്നാണ്. ഹംദ് പറഞ്ഞാല് എന്താ? ഹംദ് സ്തുതിയാണ്. മദഹ്, ഹംദ്, ശുക്ർ ഇതൊക്കെ ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്നതായ പദങ്ങളാണ്. പക്ഷെ ചില വ്യത്യാസങ്ങൾ ഇതിനുണ്ട്. അൽഹംദു ലില്ലാഹി, സ്തുതി മുഴുവനും. അലിഫ് ലാം ജിൻസിന്റെയാണ്, ആ വർഗത്തെ മുഴുവൻ അറിയിക്കണം എന്നാണ്. ലാം ഇഖ്തിസാസിന്റേതാണ്. അപ്പൊ ലില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമാകുന്നു. അപ്പൊ അൽഹംദുൽ കാമിൽ, സമ്പൂർണ്ണ സ്തുതി, അതായിരിക്കും മാത്രമാണ് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന് പ്രത്യേകമാണ്, അള്ളാഹുവിന് പ്രത്യേകമാണ്. വിശുദ്ധ ഖുർആനിൽ 5 സൂറത്തുകളാണ് ഈ തുടക്കത്തിലുള്ളത്, അൽഹംദു ലില്ല എന്ന തുടക്കത്തിൽ. ഏതൊക്കെയാണ് ആ സൂറത്ത്? ഫാത്തിഹ, സൂറത്തുൽ കഹ്ഫ്, കഹ്ഫ് നടുക്കലാണ്, സൂറത്തുൽ കഹ്ഫ്, ഫാത്തിർ ഒടുക്കത്തിലാണ്. ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്. അൽഹംദുലില്ലാ എന്ന തുടക്കത്തിൽ 5 സൂറത്തുകളുണ്ട്. ആ 5 സൂറത്തുകളിൽ ഔസത്തായ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്, മധ്യത്തിൽ, മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ മുമ്പ് 2 സൂറത്തുകളും തുടങ്ങുന്നുണ്ട് അൽഹംദുലില്ലാ കൊണ്ട്, അതിന് ശേഷം 2 സൂറത്തും ഉണ്ട്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ അർറഹീം. രണ്ടാമത്തേത് സൂറത്തുൽ അൻആമാണ്. അൻആം, അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖസ് സമാവാത്തി വൽ അർദ് വജഅല ദുലുമാത്തി വൻ നൂർ ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين എന്ന് തുടങ്ങിയിട്ട് സൂറത്തുൽ അനാം. സൂറത്തുൽ അനാം തുടങ്ങുന്നത് അൽഹംദുലില്ലാ എന്നതുകൊണ്ടാണ്. അൽഹംദുലില്ലാ الذي خلق السماوات. പിന്നെ സൂറത്തുൽ കഹ്ഫ്, അൽഹംദുലില്ലാ. പിന്നെ സൂറത്ത് സബ, സബ അവസാനത്താണ് നിങ്ങൾ പറഞ്ഞ സൂറത്തുൽ ഫാത്തിർ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ, അൻആം, കഹ്ഫ്, സബ, പിന്നെ സൂറത്തുൽ ഫാത്തിർ. ഈ 5 സൂറത്തുകൾ തുടങ്ങുന്നത് അൽഹംദുലില്ല എന്ന തുടക്കത്തിലാണ്. അതിന്റെ അർത്ഥം സ്തുതികൾ മുഴുവനും അള്ളാഹുവിന് മാത്രമാകുന്നു. ഈ ഹംദ് എന്നുള്ള പ്രയോഗം, അത് മദഹ്, അതേപോലെ ശുക്ർ, ഈ അർത്ഥങ്ങളിലൊക്കെ വരും. പക്ഷെ മദഹ് ഹംദിനേക്കാൾ വിശാലമാണ്, ഹംദ് ശുക്രിനേക്കാൾ വിശാലമാണ്. മദഹ് ഇപ്പൊ ആക്കിലിനും ഗൈർ ആക്കിലിനും മദഹാകാം. ഇപ്പൊ ഒരു ബുദ്ധി അക്കിലുള്ള ഒരാളെ മദഹ് ചെയ്യാം, അക്കിലില്ലാത്ത ഒന്നിനെയും മദഹ് ചെയ്യാം. നല്ല പേന, പേനക്ക് അക്കിലുണ്ടാ, അല്ല, എന്നാലും ഇതിന് മദഹാകാം. മദഹ് കുറച്ച് വിശാലമായ പ്രയോഗമാണ്. ഈ ഹംദ് ശുക്രണ്ടല്ലോ, ഇത് തമ്മിലുള്ള വ്യത്യാസം ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്, നമുക്ക് ഒരു നിഅമത്ത് ചെയ്തവനെ മഹത്വപ്പെടുത്താൻ ഹംദ് പ്രയോഗിക്കും, നമ്മൾ തന്നെ നമുക്കല്ലാത്ത ഒരാൾക്ക് ഒരു നിഅമത്ത് ചെയ്ത ഒരാൾക്കും അയാളെ വാഴ്ത്താൻ പുകഴ്ത്താൻ ഹംദ് പ്രയോഗിക്കും. മനസ്സിലല്ലേ? അപ്പൊ ഹംദ് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നു, നമുക്ക് നിയമത്തുണ്ട്, നമ്മളല്ലാത്തവർക്കും അള്ളാഹുവിന് നിയമത്തുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതിനാണ് ഹംദ് പ്രയോഗിക്കുക. ആ അർത്ഥത്തിൽ ഹംദ് ശുക്രനേക്കാൾ വിശാലമാണ്. ശുക്ർ ആരാണോ തനിക്കൊരു അനുഗ്രഹം ചെയ്തത്, ആ അനുഗ്രഹം കിട്ടിയവൻ അനുഗ്രഹദാതാവിനോട് നടത്തുന്ന പിന്നെ നന്ദി പ്രയോഗമാണ്. മനസ്സിലല്ലേ? സ്തുതി വാക്ക്, അത് വാക്കായി പിന്നെ പ്രവൃത്തിയായിട്ട് ഒരാളിൽ നിന്നുണ്ടാകാം. അപ്പോ അനുഗ്രഹം ആർക്ക് ലഭിച്ചോ അവൻ നേരിട്ട് അർപ്പിക്കണതിനാണ് പൊതുവെ ശുക്ർ പ്രയോഗിക്കുക. കിട്ടിയവന് ആരാണോ നൽകിയത് അയാൾക്ക് നൽകുന്നതിന് ശുക്ർ. തനിക്ക് കിട്ടിയതിനും മറ്റുള്ളവർക്ക് കിട്ടിയതിനും നന്ദി പ്രയോഗിക്കുന്നതിന് ഹംദ്. മനസ്സിലെ? മദഹാകുമ്പോ അതിന്റെ അർത്ഥം ഒന്നുകൂടി വിശാലമാണ്. അത് ഇപ്പോ പിന്നെ ഏതൊരു വസ്തുക്കളെ കുറിച്ചും മദഹാകാം. മനസ്സിലെ? വ്യക്തികളെ കുറിച്ചും മദഹാകാം. അപ്പം മദഹ് ആ അർത്ഥത്തിൽ പിന്നെ പൊതുവായ പ്രയോഗമാണ്. ഹംദും ശുക്രും അങ്ങനെ ഉണ്ടാവില്ല. വസ്തുക്കൾക്ക് എന്തുണ്ടാവില്ല? വസ്തുക്കൾക്ക് പിന്നെ ഹംദും ശുക്രും ഉണ്ടാവില്ല, അത് മദഹ ഉണ്ടാവുള്ളൂ. ഏതായാലും പിന്നെ ഈ ഇതൊക്കെ ഒരേ അർത്ഥം വഹിക്കുന്നു പറയുമെന്ന് പറയുമ്പോൾ ഭാഷാ പണ്ഡിതന്മാർ അതിൽ ചെറിയൊരു വ്യത്യാസം ഇപ്രകാരം ഉണർത്തിയിട്ടുണ്ട്. സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അൽഹംദുൽ കാമിൽ വസന ഉത്താം, സമ്പൂർണമായ വാഴ്ത്തൽ, അതേപോലെ തന്നെ പൂർണ്ണമായ സ്തുതി. അത് ആർക്ക് മാത്രമാകുന്നു? അള്ളാഹുവിന് മാത്രമാകുന്നു, അള്ളാഹുവിന് പ്രത്യേകമാകുന്നു. എല്ലാ വേദങ്ങളുടെയും അതേപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശങ്ങളുടെ തേട്ടവും ആകത്തുകയാണെന്ത്? അൽഹംദുലില്ലാ എന്നുള്ളത്. അള്ളാഹുവിന് മാത്രമാകുന്നു സമ്പൂർണമായ സ്തുതിയും പരിപൂർണമായിട്ടുള്ള പ്രശംസയും വാഴ്ത്തലും. അള്ളാഹു എന്ന് പറഞ്ഞാൽ അല്ലദി, അവൻ എങ്ങനെയുള്ളവനാണ്? അൻസല അല അബ്ദിഹിൽ കിതാബ്, അൻസല അള്ളാഹു അവതരിപ്പിച്ചു, അല അബ്ദിഹി തന്റെ ദാസന്റെ മേൽ എന്ത് അവതരിപ്പിച്ചു? അൽ കിതാബ്. അൽ കിതാബ് എന്ന എല്ലാ കിതാബും അല്ല, പിന്നെയോ ഈ കിതാബാണ്. അലിഫ്ലാം ഒരു പ്രത്യേക കിതാബ് എന്നുള്ളത് അറിയിക്കാനാണ്. അഹദിന്റെ അൽ എന്നതിന് പറയാം. ഈ കിതാബ് എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ. അപ്പൊ അൽഹംദുലില്ലാഹില്ലദി അൻസല അല അബ്ദിഹി, തന്റെ ദാസന്റെ മേൽ അൽ കിതാബിനെ അവതരിപ്പിച്ച അള്ളാഹുവിന് മാത്രവും പ്രത്യേകവുമാകുന്നു സ്തുതികൾ മുഴുവനും, വാഴ്ത്തലും സ്തുതിയും മുഴുവനും. ആരാണ് ഈ അബ്ദിഹി തന്റെ ദാസൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളാണ്. അൽ കിതാബ് ലോകാത്ഭുത ഗ്രന്ഥാണ്, ലോകാത്ഭുത ഗ്രന്ഥാണ്. ആ ഗ്രന്ഥം അതുപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയില്ല. അതിലൊരിക്കലും ബാത്തിൽ കടന്നു വരില്ല. അത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെട്ട മഹൽ ഗ്രന്ഥാണ്. ആ ഗ്രന്ഥം അവതരിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അള്ളാഹു സുബ്ഹാന തആല തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മഹാനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മഹാനാണെങ്കിലും റസൂലുള്ളാഹി ആരാണ്? അബ്ദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദാണ്. ആരുടെ അബ്ദാണ്? അള്ളാഹുവിന്റെ അബ്ദാണ്. അപ്പൊ ആ അള്ളാഹുവിന്റെ ദർജയിലേക്ക് ആരെത്തൂല ഒരിക്കലും. ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണെങ്കിൽ പോലും അവിടെ എത്തൂല എന്നർത്ഥം. റസൂൽ ആര് തന്നെയാണ്? റസൂലുള്ളാഹ് അടിമ തന്നെയാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ഷുഹ്, സുബ്ഹാനല്ലദി, ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു പറയണം. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അസ്റാ ബിഅബ്ദിഹി, തന്റെ അബ്ദിനെയും കൊണ്ട് ഇസ്റാ നടത്തിയതാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു കഅബയുടെ പരിസരത്ത് നിന്ന് ഇസ്റാ നടത്തി ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ജെറുസലേമിൽ നിന്ന് അള്ളാഹു സുബ്ഹാന തആല ആകാശങ്ങൾക്കുപരിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആകാശലോകങ്ങളിലെ അത്ഭുതങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർന്നു, അള്ളാഹുവിനോട് സംസാരിച്ചു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ മനസ്സിലായ അനുഗ്രഹങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും വലിപ്പമാണ് അതൊക്കെ അറിയിക്കുന്നത്. എന്നാലും റസൂൽ ആരാണ്? അബിദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അബിദാണ്. അതുകൊണ്ടാണ് അസ്റാ ബിഅബ്ദിഹി എന്ന് അവിടെ പ്രയോഗിച്ചത്. ആരും അതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിനോട് ഒപ്പം നിർത്താനും അള്ളാഹുവിന് തുല്യനാക്കാനും പാടില്ല എന്നുള്ളത് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രയോഗം അറിയിക്കുന്നുണ്ട്. അബ്ദിഹി എന്നുള്ള ആ പ്രയോഗം അറിയിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹി അൽകിതാബ് വലം യജഅൽ ലഹു ഇവജ. വാവ് ആത്തിഫിന്റെതാണ്. ലം യജഅൽ ലഹു, ലം യജഅൽ അവൻ ആക്കിയിട്ടില്ല, ലഹു എന്നാൽ ലിൽ കിതാബ്, ഈ കിതാബിന് ഇവജൻ. ഇവജ്, ഇവജ് എന്നുള്ളത് അവജ് എന്നും ഇതിന് ഭാഷാ പ്രയോഗമുണ്ട്. ഇവജ് ആശയങ്ങളിലുള്ള വക്രതയാണ് അറിയിക്കുന്നത്. അവജ് വസ്തുക്കളിലുള്ള വളവും കോട്ടവുമാണ് അറിയിക്കുന്നത്. അതായത് വസ്തുക്കളിൽ വളവ് കോട്ടം, ഇതിനാണ് എന്ത് പറയാ? അവജ് എന്ന് പറയാം. ഇവജ് എന്ന് പറയുമ്പോൾ ആശയങ്ങളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ, വ്യത്യാസങ്ങൾ, മനസ്സിലായില്ലേ? പിന്നെ പൊരുത്തക്കേടുകൾ, ഇതിനാണ് ഇവജ് എന്ന് പറയാം. മനസ്സിലായി? അതുകൊണ്ട് തന്നെ വസ്തുക്കൾ ഇപ്പൊ വളഞ്ഞിട്ട്, ഇപ്പൊ ഇതൊരു നീണ്ട പെന്നാണ്, ഇതിങ്ങനെ വളഞ്ഞ അതിന് എന്തെന്ന് പറയും? ഇവജ്, അവജ് എന്ന് പറയും. അവജ് ഏ വസ്തുക്കളിൽ കാണുന്ന വളവ്, തിരിവ് ഇതിനൊക്കെ. എന്നാൽ ആശയങ്ങളിൽ ഉണ്ടാകുന്ന വളവും തിരിവും ഉണ്ടല്ല, അതിനാ എന്ത് പറയാ? ഇവജ് എന്ന് പറയാം. അപ്പൊ കേവലം വളവ് മാത്രമല്ല ഉദ്ദേശം, പിന്നെയോ? ആശയങ്ങളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യം, വ്യത്യാസങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, വ്യത്യാസങ്ങൾ, പൊരുത്തക്കേടുകൾ, പൊരുത്തല്ലായ്മ, ഇതിനൊക്കെ ഇവജ് എന്ന് പറയും. അപ്പോ അവജിനേക്കാൾ ഇവജിന് എന്തുണ്ട്? അർത്ഥസമ്പുഷ്ടിയുണ്ട്, ആശയവിശാലത ഉണ്ട്. തൈബ് വലം യജഅൽ ലഹു, ആ ഗ്രന്ഥത്തിന് അവൻ ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല. ഇവജൻ, ഇവജൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ നമ്മൾ പറഞ്ഞത്? ആശയ വൈകല്യങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, പൊരുത്തക്കേടുകൾ, മനസ്സിലായല്ലേ? ഈ ഇവജ് എന്നുള്ളത് നെക്കിറയാണ്. അത് ലം എന്നുള്ള നഫീന്റെ സന്ദർഭത്തിലാണ് വന്നത്, സാഹചര്യത്തിലാണ് വന്നത്. അപ്പൊ അത് റുമൂമിന്റെ അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു വൈരുദ്ധ്യവും, യാതൊരു പൊരുത്തക്കേടും, യാതൊരു വ്യത്യാസവും അതാണ് ഇല്ലാതെ. അപ്പൊ അങ്ങനെയാണ് അപ്പൊ അവിടെ അർത്ഥം പറയേണ്ടത്. അതായത് വലം യജ്അൽ ലഹു ഇവജ, ഈ കിതാബിൻ അവൻ ഉണ്ടാക്കിയിട്ടുമില്ല. ഇവജൻ എന്ന് പറഞ്ഞാൽ യാതൊരു പൊരുത്തക്കേടും, യാതൊരു വൈരുദ്ധ്യവും, യാതൊരു വ്യത്യാസവും, ആശയത്തിലാകട്ടെ, ക്രമീകരണങ്ങളിലാകട്ടെ, മനസ്സിലല്ലേ? പിന്നെ അതിന്റെ പ്രയോഗങ്ങളിലാകട്ടെ, ഇതിലൊന്നും എന്തില്ല, യാതൊരുവിധ ഇവജുമില്ല എന്നർത്ഥം. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഖയ്യിമൻ, ഈ ഇവജൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ത ഉണ്ട്. സീന ഉണ്ടല്ലോ അവിടെ, എന്താ സീ എന്ന് പറഞ്ഞാല്? അല്പം ഒരു മൗനം അവിടെ ഉണ്ടാകണം. ഇവജൻ ഖയ്യിമൻ നോതി പോകാൻ പാടില്ല. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിർ. അങ്ങനെ അല്പം നിർത്തിയിട്ടാണ് പിന്നെ തുടങ്ങേണ്ടത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് പറയാം. ഖയ്യിമൻ എന്താ? ഖയ്യിമൻ എന്ന് പറഞ്ഞാൽ ഖയ്യിമൻ എന്ന് പറഞ്ഞാല് മുസ്തഖീമൻ എന്നർത്ഥം. ഇതിലെന്തില്ല? ഇവജില്ല. പിന്നെ എങ്ങനെയാണ് അത്? മുസ്തഖീമായിട്ടാണ്, ഋജുവായിട്ടാണ്, നേരെയാണ്. ചിലർ പറഞ്ഞ അതിന്റെ അർത്ഥം ഷാഹിദൻ, മുഹൈമിനൻ ഒക്കെ ശരിയാണ്. മുഹൈമിൻ എങ്ങനെ പറയാം? അതായത് വലം യജഅൽ ലഹു ഇവജ, കിതാബിന് യാതൊരു ഇവജുമില്ല. പിന്നെ കിതാബ് എങ്ങനെയുള്ള അവസ്ഥയിലാണ്? ഖയ്യിമൻ, ഖയ്യിമായ അവസ്ഥയിലാണ്. ഖയ്യിം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളില്ലാതെ, യാതൊരു വിധ പൊരുത്തക്കേടും ഇല്ലാതെ, യാതൊരു വിധ വ്യത്യാസങ്ങളും ഇല്ലാതെ നേരെയാണ്, ഋജുവായിട്ടാണ്, ഋജുവായ അവസ്ഥയിലാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഖയ്യിമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവ്വവേദങ്ങളിലുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് സാക്ഷിയായിട്ട്, മുഹൈമിനൻ അലൈഹി, അത് അതിന്റെ അതേ അർത്ഥത്തിലാണ്. പൂർവ്വവേദങ്ങളിലുള്ള യാഥാർത്ഥ്യങ്ങൾ വിഷയങ്ങളുണ്ടല്ലോ, അതിനൊക്കെ സാക്ഷിയായി കൊണ്ട്, അതാണ് മുഹൈമിനൻ ഷാഹിദൻ, സാക്ഷിയായി കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്നർത്ഥം. ഈ ഒന്നാമത്തെ അർത്ഥപ്രകാരം വിഭജൻ എന്നുള്ളതിന്റെ തൗക്കീദാണിത്. വിഭജൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസങ്ങളില്ല, വൈരുദ്ധ്യങ്ങളില്ല, താള പൊരുത്തക്കേടില്ല എന്നാണ്. അതാണ് എന്ത് അർത്ഥാക്കണത്? ഖയ്യിമൻ എന്നുള്ള അർത്ഥാക്കണത്. അപ്പോ ലം യജൽ ലഹു വിഭജ ഖയ്യിമൻ, ഖയ്യിമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ തൗക്കീദാണ്, അതിനെ ശക്തിപ്പെടുത്തണം. നേരായ നിലക്ക് വൈരുദ്ധ്യങ്ങളില്ലാതെ, വ്യത്യാസങ്ങളില്ലാതെ, പൊരുത്തക്കേടില്ലാതെ, മുസ്തഖീമായി, മുഅ്തദിലായി. ചിലരങ്ങനെ പറഞ്ഞു. മുഅ്തദിൽ എന്ന് പറഞ്ഞെങ്കിൽ അതിലെന്തില്ല? ഇഫ്രാത്തുമില്ല, തഫ്രീത്തുമില്ല, ശുഷ്ക സമീപനങ്ങളില്ല, തീവ്ര സമീപനങ്ങളുമില്ല, ഏറ്റക്കുറച്ചിലുകളില്ലാതെ മുഅ്തദിലായിക്കൊണ്ട്. അതാണ് ആ അർത്ഥത്തിലും ഖയ്യിമൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. ഖയ്യിമൻ, ഖയ്യിമനായിക്കൊണ്ടാണ് അള്ളാഹു ഈ കിതാബിനെ തന്റെ ദാസന്റെ മേൽ ഇറക്കിയിട്ടുള്ളത്. ഖയ്യിമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് മുസ്തഖീമായിട്ട്, അല്ലെങ്കിൽ ഷാഹിദൻ, മുഹൈമിനൻ, മുഅ്തദിലൻ. മുഅ്തദിൽ എന്ന് പറയുമ്പോ അത് പിന്നെ ഇഫ്രാത്തില്ല, തീവ്രതല്ല, തഫ്രീത്തില്ല, ശുഷ്ക സമീപനം കുറവുമില്ല, ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഉള്ള മധ്യമ മിതത്ത നിലപാടിൽ. തയ്യബ് വലമയജല്ലോ ഇവജ ഖയ്യിമ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല അൻസല അലാ അബ്ദിഹിൽ കിതാബ്? എന്തിനാ? ലിയുൻദിറ ബഅ്സൻ ശദീദ മില്ലദുൻ. ലിയുൻദിറ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. ലി എന്നുള്ളത് തഅലീലിന്റെ ലാമ, വേണ്ടി എന്നർത്ഥത്തിന്. ലിയുൻദിറ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട്, തഹ്വീഫോടുകൂടിയുള്ള ഇഅ്ലാം, ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ളതായ അറിയിപ്പാണെന്ത്? ഇൻദാർ. അപ്പോ ലിയുൻദിറ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. എന്താ മുന്നറിയിപ്പ് നൽകുന്നത്? ബസൻ ശദീദൻ, കഠിനമായ ബസ്. ബസ് എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. ബസ്, ബസ് എന്ന് പറഞ്ഞാല് ശിക്ഷ. ബസ് പല അർത്ഥത്തിനും പ്രയോഗിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ മൂന്നർത്ഥത്തിന് ബസ് പ്രയോഗിച്ചിട്ടുണ്ട്. ഷിദ്ദത്ത് എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും. ഷിദ്ദത്ത് ലഹ്വ എന്ന അർത്ഥത്തിന്, കഠിനത എന്ന അർത്ഥത്തിന് ബസ് പ്രയോഗിക്കും. മസ്സതുഹുമുൽ ബസ, അവർക്ക് പിന്നെ മസ്സതുഹുമുൽ ബസ പിടികൂടിയതാണ്, കഠിനമായ പിന്നെ സാഹചര്യങ്ങൾ പിടികൂടി എന്ന അർത്ഥത്തിന് ബസ് പ്രയോഗിക്കും. അതുപോലെ തന്നെ ബസ് പ്രയോഗിക്കും യുദ്ധത്തിന്, യുദ്ധത്തിനുണ്ടല്ലോ മാറക്ക, യുദ്ധത്തിന് പ്രയോഗിക്കും. വലയത്തൂനൽ ബസ്, കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു അവർ ബസിൽ ഹാജരാകൂല എന്ന്. ബസ് പറഞ്ഞാൽ അവിടെ യുദ്ധം എന്നർത്ഥം. അതേപോലെ ബസ് എന്നുള്ളത് അദാബിന് പറയും, ശിക്ഷക്ക് പറയും. അതിന്റെ ഉദാഹരണം എവിടെയുള്ളത്? ബസ് എന്നുള്ളത് ശിക്ഷക്ക് പറയുന്നതിന്റെ ഉദാഹരണം എവിടെയുള്ളത്? വാതിന്റെ അടുക്കിൽ ഒളിച്ചിക്കണം, ആരും ശ്രദ്ധിക്കൂല. ലിയുൻദിറ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. എന്തിനെ തൊട്ട് മുന്നറിയിപ്പ് നൽകുന്നതിനെ തൊട്ടി? ബഅ്സൻ ശദീദൻ, കഠിനമായ ശിക്ഷ. ആരിൽ നിന്നുള്ള ശിക്ഷ? മില്ലദുൻഹു. മില്ലദുൻഹു എന്നാണ് മിൻ അൻദിഹി എന്നർത്ഥം. മില്ലദുൻഹു എന്നാണ് മിൻ അൻദിഹി, അവന്റെ അടുക്കൽ നിന്നുള്ള. അവന്റെ അടുക്കൽ എന്നാണ് ആരുടെ അടുക്കൽ നിന്ന്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, മിൻ ലദുൻഹു എന്ന് പറഞ്ഞാൽ മിൻ ഇൻദിഹി, മിൻ ഖിബലിഹി, അള്ളാഹുവിങ്കൽ നിന്നുള്ള ശദീദായ ബസ്, അദാബ്, അതിനെ തൊട്ട് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു അൻസല അലാ അബ്ദിഹിൽ കിതാബ്. വെറും മുന്നറിയിപ്പ് നൽകാനാണ് കിതാബ് അല്ല. പിന്നെയോ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ ഹസന. വയുബശ്ശിർ വയുബശ്ശിർ വാവ് അത്ഫിന്റേതാണ്, ഈ യുൻദിറ എന്നുള്ളതിലേക്കാണ് അതിൽ അത്ഫ്. ലിയുൻദിറ അതേപോലെ തന്നെ വയുബശ്ശിറ വലിയുബശ്ശിറ എന്നർത്ഥം സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയുമാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയുമാണ്. വാവാത്തിഫിന്റേതാകുമ്പോ വേണ്ടിയും ആണ്. വയുബശ്ശിറ സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയുമാണ്. ആർക്ക് സന്തോഷവാർത്ത അറിയിക്കുക? അൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക്. അല്ലദീന എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ്? യഅമലൂൻ അസ്വാലിഹാത്ത്, യഅമലൂൻ അവർ അനുഷ്ഠിക്കുന്നു അസ്വാലിഹാത്ത്. അസ്വാലിഹാത്ത് ആണ് എന്താ? അല്ല അമാൽ അസ്വാലിഹാത്ത്, നമ്മുടെ സ്വാലിഹാത്ത് എന്നുള്ളത് സിഫത്താണ്, എന്റെ മൗസൂഫ് പറഞ്ഞിട്ടില്ല. മൗസൂഫ് എന്താണ്? അല്ല അമാൽ എന്നാണ് പ്രവൃത്തികൾ. അപ്പൊ യഅമലൂൻ അൽ അമാൽ അസ്വാലിഹാത്ത്, സൽ പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവരായ മുഅ്മിനീങ്ങൾക്ക് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയുമാണ് അൻസല അല അബ്ദിഹിൽ കിതാബ്. എന്താ സുവിശേഷം? മുഅ്മിനീങ്ങളെയാണ് സുവിശേഷം അറിയിക്കുന്നത്. എന്താണ് അറിയിക്കുന്നത്? ആ യുബശ്ശിർ എന്നുള്ള ഈ ക്രിയ രണ്ട് മഫൂലിലേക്ക് വിട്ടെടുക്കും. ഒരു മഫൂലാണ് അൽ മുഅ്മിനീൻ എന്നുള്ളത്. രണ്ടാമത്തേത് എന്താ സുവിശേഷം? അന്ന ലഹും അജ്റൻ ഹസന. അന്ന ലഹും, തീർച്ചയായും അവർക്കുണ്ട്. ആർക്കുണ്ട്? അൽ മുഅ്മിനീൻ അല്ലദീന അമലൂന സ്വാലിഹാത്ത്, സൽ പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്ന മുഅ്മിനീങ്ങൾക്കുണ്ട്. അന്ന ലഹും, അവർക്കുണ്ട് തീർച്ചയായും. അജ്റൻ ഹസന, എന്താ അജ്റൻ ഹസന? ആ നല്ല പ്രതിഫലം, നല്ല കൂലി. സവാബൻ അദീമ, അജ്റൻ ഹസന. അജ്റൻ എന്നാണ് കൂലി, ഹസൻ എന്നാണ് നല്ല കൂലി. അപ്പോ സുഹൃദം പ്രവർത്തിക്കുന്നവർക്ക്, പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് നല്ല പ്രതിഫലമുണ്ട് എന്നത് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയുമാണ് അൻസല അല അബ്ദിഹിൽ കിതാബ്. ഇവിടെ യുൻദിറ എന്ന മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി, യുബശ്ശിറ എന്നാണ് സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി. ആർക്ക് സന്തോഷവാർത്ത അറിയിക്കുക, എന്ത് സന്തോഷവാർത്ത അറിയിക്കുക എന്നുള്ളത് പറഞ്ഞ് അല്ലേ? ആർക്ക് സന്തോഷവാർത്ത അറിയിക്കുക? മുഅ്മിനീങ്ങൾക്ക്. എന്ത് സന്തോഷവാർത്ത അറിയിക്കുക? അന്നലഹും അജ്റൻ ഹസന. പക്ഷെ ഇവിടെ യുൻദിറ എന്നാണ് മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞ്. ആർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞില്ല, എന്ത് മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞ്. എന്താ മുന്നറിയിപ്പ് നൽകുന്നത്? ബഅ്സൻ ശദീദൻ. അപ്പൊ ആർക്കാ മുന്നറിയിപ്പ് നൽകുന്നത്? അത് പറഞ്ഞിട്ടില്ല, അതിവിടെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ മഫൂലേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നാമത്തെ മഫൂല് പറഞ്ഞിട്ടില്ല. ഇവിടെ രണ്ട് മഫൂലും പറഞ്ഞ്, മനസ്സിലായില്ലേ? അതിനിവിടെ എത്തുമ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടി മനസ്സിലാക്കാം. കാരണം ഇവിടെ ഒരു മഫൂല് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ മഫൂല് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് മനസ്സിലാവുക, അത് ആരാണെന്നുള്ളത്. മാ കിസി നഫീഹി അബദ. മാ കിസി എന്താ? മാ കിസി, മാ കിസീന എന്നാണ് താമസിക്കുന്നവർ എന്നാണ് അർത്ഥം. ലാബിസീൻ മക്കസാണ് താമസിച്ചു. മാ കിസീന അവർ താമസിക്കുന്ന അവസ്ഥയിലാണ്. ഫീഹി ഈ പ്രതിഫലത്തിൽ അബദൻ, അബദൻ എന്നാണ് ദാഇമൻ, എന്നേക്കുമായി, എന്നേക്കുമായി. മാ കിസീന ഫീഹി അബദ. മാ കിസീൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് അജ്റൻ ഹസനുണ്ട്, നല്ല അജ്റുണ്ട് എന്നാണ്. ഏറ്റവും നല്ല അജ്റ എന്താ? ഏറ്റവും നല്ല അജ്റ എന്താ? ഏറ്റവും നല്ല കൂലി എന്താ? റിയാല. പിന്നെ ജന്നത്താണ്, സ്വർഗല്ലേ? ആ ജന്നത്താണ് ഏറ്റവും നല്ല കൂലി. അതിന് അതുകൊണ്ടാണ് അജ്റൻ എന്ന് പറഞ്ഞിട്ട് നിർത്താതെ അജ്റൻ ഹസന എന്ന് പറഞ്ഞത്. അതാണ് ഏറ്റവും നല്ല കൂലി, സ്വർഗാണ്. മനസ്സിലല്ലേ? മാ കിസീ നഫീഹി, സ്വർഗമാകുന്ന ആ നല്ല പ്രതിഫലത്തിൽ അവർ താമസിക്കുന്നവരാണ് അബദൻ, സ്ഥിരമായി, എന്നേക്കുമായി. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അപ്പൊ മാക്കിസി എന്നുള്ളത് ഈ മുഅ്മിനീങ്ങളുടെ ഹാലാണ്, അവസ്ഥയാണ്. യുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. ഈ മുഅ്മിനീങ്ങൾ മാക്കിസീന ഫീഹി അബദ, എന്നേക്കുമായി നല്ല പ്രതിഫലമാകുന്ന സ്വർഗത്തിൽ നിത്യവാസികളാണ്, നിത്യവാസികളായ അവസ്ഥയിലാണ്. വയുന്ദിറ അല്ലദീന ഖാലു ഇത്തഖദ അല്ലാഹു വലദ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വയുന്ദിറ, വാവ് അത്ഫിന്റേതാണ്. യുന്ദിറ എന്നാണ് ഇവിടെ അറിഞ്ഞ പറഞ്ഞ അതേപോലെ തന്നെ അല്ലെ, അലാം ബി തഖ്വീഫ്, ഭീഷണിയോടുകൂടിയുള്ള അറിയിപ്പാണ്. വയുന്ദിറ അപായ സൂചന നൽകുക എന്നാണ്, അപായ അറിയിപ്പ് നൽകുക, മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുമാണ്. ആർക്ക്? അല്ലദീന ഖാലു, അല്ലദീന ഒരു കൂട്ടർ, ഖാലു അവർ പറഞ്ഞു, ഇത്തഖദല്ലാഹു വലദ, ഇത്തഖദല്ലാഹു അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, വലദ വലദ് സന്താനം, സന്താനം. അപ്പൊ അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരായ ഒരു കൂട്ടർ, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുമാണ്, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുമാണ് അൻസല അല അബ്ദിഹിൽ കിതാബ്. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ യുന്ദിറന്റെ രണ്ടാം മഫൂല് പറഞ്ഞു ബസൻഷദീദ്, ഇവിടെയോ അതിന്റെ ഒന്നാം മഫൂല് പറഞ്ഞു. ഇവിടെ എന്താ മുന്നറിയിപ്പ് നൽകിയെന്ന് പറഞ്ഞിട്ടില്ല, ആർക്ക് എന്നുള്ളത് പറഞ്ഞു. ഇവിടെ ആർക്ക് എന്നുള്ളത് പറഞ്ഞില്ല, എന്താണെന്നുള്ളത് പറഞ്ഞു. മനസ്സിലെ? ഈ പ്രയോഗത്തിന് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കാണെന്നുള്ളത്, ഇവിടെ അവിശ്വാസികൾ മൊത്തത്തിലാണ്, അവിശ്വാസികൾ മൊത്തത്തിലാണ് ഇവിടെ ഉദ്ദേശം. ലിയുന്ദിറ അല്ലദീന കഫറു, അല്ലെങ്കിൽ ലിയുന്ദിറൽ കാഫിരീന ബഅസൻ ശദീദൻ മിൻ ലദുൻ. ആ കാഫിരീങ്ങളിൽ നിന്ന് ഒരു വിഭാഗമുണ്ട്, അവർ കടുത്ത ശിക്ഷ അർഹിക്കുന്നവരാണ്, മാപ്പേകാതെ ശിക്ഷ അർഹിക്കുന്നവരാണ്. അവരാണ് ആര്? അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ എന്ന് പറഞ്ഞവർ. അപ്പൊ വയുന്ദിറ അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു വലതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയും ആണ് അൻസല അല അബ്ദിഹിൽ കിതാബ്. ആരാണ് അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ? നസാറാക്കൾ. എന്താ നസാറാക്കൾ പറഞ്ഞത്? വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാ, വഖാലത്തിൻ നസാറ, നസാറാക്കൾ പറഞ്ഞു അൽ മസീഹ് ഇബ്നുല്ലാ, മസീഹ് മറിയത്തിന്റെ മകൻ ഈസ അലൈഹി അസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു. വേറൊരു കൂട്ടരും കൂടി ഉണ്ട്, അതാരാ? യഹൂദ്. അവരെന്താ പറഞ്ഞത്? വഖാലത്തിൽ യഹൂദ് എന്താ? ഉസൈർ ഇബ്നുല്ലാ, ജൂതന്മാർ പറഞ്ഞു ഉസൈർ ഇസ്രാ പ്രവാചകൻ ഇബ്നുള്ള അള്ളാഹുവിന്റെ മകനാണ്. മനസ്സിലായില്ലേ? വേറൊരു കൂട്ടരും കൂടി ഉണ്ട്, അതാരാ? ഇനി ഒരു കൂട്ടരില്ലേ? മുശ്രിക്കു മക്ക, മക്കയിലെ മുശ്രിക്കുകൾ, മുശ്രിക്കു മക്ക, മക്കയിലെ മുശ്രിക്കുകൾ. അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാകുന്നു, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സൂറത്ത്, ഏത് സൂറത്ത് പഠിച്ചപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞേ? ഏതൊരു സൂറത്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, സൂറത്തിന് പഠിച്ചു എന്താ പറഞ്ഞത്? അതിന് അഫറായിത്തുമില്ലാത്തവൽ ഉസ്സ വമനാത്ത സാലിസത്തുൽ ഉഖ്ര അലക്കും ഉസ്സക്കർ വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആൺമക്കൾ അള്ളാഹ്ക്ക് പെൺമക്കൾ, തിൽക്കൈതൻ ഖിസ്മത്തും ദീസ, അതൊരു അന്യായമായ വിഭജനമാകുന്നു എന്ന് അള്ളാഹു പറയാം. ഏതായാലും അവര് പിന്നെ അള്ളാഹ്ക്ക് എന്ത് ചെയ്ത്? പെൺമക്കളെ നിശ്ചയിച്ച്. പെൺമക്കൾ ആരാണ്? മലക്കുകൾ. അപ്പൊ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാക്കിയിട്ടാണ് മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇത് മഹാ അപരാധമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മത്തഖദ അല്ലാഹു സാഹിബതൻ വല വലദ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഇണയെയോ ഒരു സന്തതിയെയോ തനിക്ക് സ്വീകരിച്ചിട്ടില്ല. അല്ലാഹു ഇണയെ സ്വീകരിച്ചിരിക്കുന്നു, സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന അള്ളാഹിനെ കുറിച്ചുള്ള മഹാകളവാണ്, വ്യാജമായ ജൽപ്പനാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തിൽ മറിയമിൽ പറയാനും وقالوا اتخذ الله ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا والعياذ بالله عند بين الله بريان تكاد السماوات يتفطرن من تكاد السماوات يتفطرن من وان لوغم هذا بلرى راي تكاد السماوات يتفطرن മിൻഹു വതൻഷഖുൽ അർദു, ഭൂമി വിണ്ടി കീടാറ് കീറ് പിളരാറായി. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാറായി. എന്ത് കാരണത്താൽ? അൻദഅൗലി റഹ്മാനി വലദ, പരമകാരുണികനായ അള്ളാഹുവിനെ അവർ സന്താനത്തെ ജൽപ്പിച്ചത് കാരണത്താൽ, സന്താനമുണ്ട് എന്ന് പറഞ്ഞത് കാരണത്താൽ. അപ്പൊ അള്ളാഹ്ക്ക് സന്താനമുണ്ട് എന്ന് പറഞ്ഞത് കാരണത്താൽ അത് വാനത്തിന് താങ്ങാനായില്ല, ഭൂമിക്ക് താങ്ങാനായില്ല, പർവ്വത ശിഖരങ്ങൾക്ക് താങ്ങാനായില്ല, അവയൊക്കെയും തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ ആവാറായി എന്നാണ്. അത്രമാത്രം കടുത്ത അപരാധാണ് ഈ വിഭാഗം ആളുകൾ ആരെ കുറിച്ച് പറഞ്ഞത്? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ ദാസന്റെ മേൽ കിതാബിനെ അവതരിപ്പിച്ചതിന്റെ ഒരു ലക്ഷ്യം, വയുന്ദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു വലദിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് അപായ സൂചനയും മുന്നറിയിപ്പും നൽകുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു പറയാണ്, മാലഹും ബിഹി മിൻ ഇൽമിൻ വലാലി ആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ല കദീബ. എന്താ അള്ളാഹു പറയുന്നത്? മാലഹും ബിഹി മിൻ ഇൽം, മാലഹും അവർക്കില്ല, മാ നാഫിയ, മാലഹും അവർക്ക് ഇല്ല, ബിഹി ബിഹി എന്നാണ് അതിനെക്കുറിച്ച്, അള്ളാഹുക്ക് സന്തതിയുണ്ട് എന്ന വിഷയം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അവർക്കില്ല. മിൻ ഇൽമിൻ, മിൻ ഇൽമിൻ എന്നാണ് യാതൊരറിവും, എൽമെന്നുള്ളത് നക്കീറയാണ്, മിൻ എന്നുള്ളത് അവിടെ സായിദത്താണ്, സായിദത്താണ്, സായിദത്തിന്റെ മിന്ന് വന്നത് ആശയത്തെ ശക്തിപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മിൻ എൽമെന്ന് പറഞ്ഞാൽ യാതൊരു എൽമുമില്ല. പിന്നെ എൽമെന്നുള്ളത് നക്കീറയാണ്, അത് ഈ മ നഫീന്റെ സിയാക്കിലാണ് വന്നത്. അപ്പോൾ അതും അറിയിക്കണം എന്താണ്? യാതൊരു എൽമുമില്ല എന്നാണ്. അപ്പൊ മിൻ എന്നുള്ളത് ഇവിടെ ഏറെ വന്നതും മ എന്നുള്ള ഈ നിരാകരണത്തിന്റെ സന്ദർഭത്തിൽ എൽമ എന്നുള്ള നക്കീറ പൊതുപ്രയോഗം വന്നതും യാതൊരറിവും ആ വിഷയത്തിൽ അവർക്കില്ല എന്നുള്ളത് പറയാൻ വേണ്ടി. അപ്പൊ അവർ പറയുന്ന തീർത്തും എന്താണ്? വിവരക്കേടാണെന്ന് അർത്ഥം, ജഹ്ലു മുറക്കബ് എന്നാണ്, തികഞ്ഞ വിവരക്കേടാണ് ഇവർ ഈ പറയുന്നത് എന്നുള്ളതാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ, അതിനെക്കുറിച്ച് അവർക്ക് യാതൊരറിവുമില്ല, അവർക്കില്ല എന്ന് മാത്രമല്ല, വലാലി ആബാഇഹിം, എന്താ വലാലി ആബാഇഹിം, അവരുടെ ആബാഇനുമില്ല. ആബാ കാരണം എന്താ അർത്ഥം? പിതാക്കളാണ്. അപ്പൊ മാതാക്കളോ? മാതാപിതാക്കൾ മൊത്തത്തിൽ എന്ത് പറയും? ആബായി എന്ന് പറയും. ആബായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പൂർവികന്മാർ, അത് ആണും പെണ്ണും ഒക്കെ ആയിട്ട്. അപ്പൊ മാലഹും ബിഹി മിൻ ഇൽമിൻ, അതിനെ കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല, വലാലി ആബാഇഹിം, അവരുടെ ആബായിനുമില്ല, അവരുടെ മാതാപിതാക്കൾക്കും ഇല്ല. വാവ് അത്തഫിന്റെത് ലാ നാഹിയാണ്, നാഫിയാണ്, തൗക്കീദിന് വേണ്ടി വന്നതാണ്. അതഫിന്റെ വാവാകുമ്പോ ഈ ലാം ഇവിടെ പറയേണ്ട കാര്യമല്ല. മാലഹും ബിഹി മിൻ ഇൽമിൻ വലി ആബാഇഹി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അവരുടെ പിതാക്കൾക്കും യാതൊരു അറിവുമില്ല എന്നുള്ളത് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആരെ കൊണ്ടുവന്നത്? ഇവിടെ ലാമിനെ പിന്നെയും കൊണ്ടുവന്നത്. അപ്പൊ മാലഹും ബിഹി മിൻ ഇൽമിൻ വലാലി ആബാഇഹിം, അവരുടെ പിതാക്കന്മാർക്കും അല്ലെങ്കിൽ അവരുടെ പൂർവികർക്കും മാതാപിതാക്കൾക്കും ഇല്ല യാതൊരു അറിവും. അള്ളാഹു പറയാണ്, ഖബറത് കലിമതൻ തഖ്റുജ് മിൻ അഫ്വാഹിഹിം. എന്താ ഖബറത് കലിമതൻ? ഖബറ എന്ന് പറഞ്ഞാൽ അവിടെ അമ്മ എന്നുള്ളതാണ്. ഖബറത് നമ അദുമത് എന്ന, എന്താ ഖബറത് എന്നാല് ഗൗരവതരമായി എന്നർത്ഥം. ഗൗരവതരമായി, ഗൗരവതരമായിരിക്കുന്നു. ഖബറത് കലിമതൻ, ഇവിടെ ഈ ഖബറത് ഈ ഖബറത് എന്നുള്ളതിന്റെ ഫാഇലില്ല. ഖബറത് എന്നാ എന്താ ഗൗരവതരമായിരിക്കുന്നു എന്നർത്ഥം. എന്ത് ഗൗരവതരമായി അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കലിമത്ത് എന്നുള്ളത് ഫായിലല്ലത്, കലിമത്തൻ എന്നുള്ളതുണ്ടല്ലോ, ഇത് ഫായിലല്ല. ഫായിലായിരുന്നുവെങ്കിൽ കർത്താവായിരുന്നുവെങ്കിൽ കലിമത്തുൻ എന്നാ പറയാം അല്ലെ, കബുറത് കലിമത്തുൻ. പക്ഷെ കബുറത് കലിമത്തുൻ എന്നല്ല പറഞ്ഞത്, പിന്നെ കബുറത് കലിമത്തൻ എന്ന് പറഞ്ഞത് തമ്മീസാണ്, തമ്മീസാണ്. തമ്മീസ് പറഞ്ഞാല് ഫുൽ തമ്മീസ, തമ്മീസ് അല്ല, അത് വ്യാകരണത്തിലുള്ള തമ്മീസ്. അതിന്റെ ഉദ്ദേശം ഇവിടെ കബുറത് തിൽക്കൽ കലിമ എന്നാണ്. ആ കലിമത് വളരെ ഗൗരവതരമായിരിക്കുന്നു എന്നാണ്. ആ കലിമത്ത് തന്നെ ഏത് കലിമത്ത്? ഇത്തഖദല്ലാഹു വലദ എന്നുള്ള കലിമത്ത്. ഇത്തഖദ അല്ലാഹു വലദ, അല്ലാഹു വലദിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതായ കലിമത്ത്, അത് വളരെ കടുത്തതായിരിക്കുന്നു എന്നാണ്. മനസ്സിലല്ലേ? അത് അറബി ഭാഷയിൽ അതിന്റെ ആ ഗൗരവം പൊലിപ്പിക്കാൻ, അതിന്റെ ആ ഗൗരവം അറിയിക്കുവാൻ ഈ തിൽക്കൽ കലിമ എന്നുള്ള ഈ ഫായിലിന് പകരം എന്ത് കൊണ്ടുവരും? തെമ്മീസ് കൊണ്ടുവരും, തെമ്മീസായിട്ട് കൊണ്ടുവരും. മനസ്സിലായില്ലേ? അപ്പൊ അതിലെന്തുണ്ടാവും? അതില് പിന്നെ ആശ്ചര്യം വരും. തഅജ്ജുബിനൊക്കെ വേണ്ടിയിട്ടാണ് അതിന്റെ ആ തഴയും ഗൗരവം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത്. ഫായിൽ കൊണ്ടുവരുന്നതിന് പകരം തമീസ് കൊണ്ടുവരുന്നത്. അപ്പോ ഇവിടെ കബുറത് കലിമത്തൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താ അതിനർത്ഥം? ആ വചനം അത് വളരെ ഗൗരവതരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഗൗരവതരമായിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഫായിൽ പറയാതെ തമീസ് കൊണ്ടുവന്നു? ഫായിൽ പറയാതെ തമീസ് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ അതിലടങ്ങിയിരിക്കുന്ന അത്ഭുതവും അതിന്റെ ഗൗരവവും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. മനസ്സിലായ? അതിനാണ് അറബി ഭാഷയിൽ ഇങ്ങനെ കൊണ്ടുവരാം. ഏതായാലും കബുറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അഫ്വാഹ് പറഞ്ഞെന്താ? അഫ്വാന വായകൾ, വായകൾ. ഫമിന്റെ ബഹുവചനാണ് അഫ്വാഹ്. ഫം എന്നാണ് വായ, അഫ്വാ എന്നാണ് വായകൾ. അവരുടെ വായകളിൽ നിന്ന് തഖ്റുജു പുറപ്പെടുന്നതായ ആ വചനം കബുറത്, എന്താ അത്? വളരെ ഗൗരവതരമായിരിക്കുന്നു, വളരെ ഗൗരവതരമായിരിക്കുന്നു. അതിന്റെ മനസ്സിലായി, അതിന്റെ ഉദ്ദേശം മനസ്സിലായി, പ്രയോഗത്തിന്റെ പ്രത്യേകത മനസ്സിലായില്ലേ? കബുറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് പുറപ്പെടുന്ന ആ വചനം അത് വളരെ ഗൗരവതരമായിരിക്കുന്നു എന്ന് അല്ലാഹു പറയണം. അണ്ടാ, ഈ പ്രയോഗങ്ങൾ അവരുടെ തൊള്ളയിൽ നിന്നാണ് വരുന്നത്, അവരുടെ അവിടുന്നല്ല, തലച്ചോറിന്നല്ല. തലച്ചോറിനായിരുന്നുവെങ്കിൽ ഒരു ബുദ്ധിയുടെ തേട്ടവും ഒക്കെ അതിനുണ്ട് എന്ന് പറയാം. പക്ഷെ ഇത് അവിടുന്ന് വരണുള്ളൂ, ഇത് അവരുടെ തൊള്ളയിൽ നിന്നാണ് നിർഗളിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറയണേ, ഈ അഖൂലൂന ഇല്ല കദീബ. ഈ അഖൂലൂൻ ഇൻ എന്നുള്ളത് ഇവിടെ നാഫിയാണ്, മാ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ അഖൂലൂൻ അവർ പറയുന്നില്ല, ഇല്ല കദീബ എന്തല്ലാതെ? കളവല്ലാതെ. ഈ അഖൂലൂന ഇല്ല കദീബ, കളവല്ലാതെ അവർ പറയുന്നില്ല. ഈ അഖൂലൂന ഇല്ല കദീബ, അതാണ് കബറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹി. ഈ യഖൂലൂന ഇല്ല കദീബ. നമുക്ക് ഇതുവരെ മതി ഇൻഷാല്ലാ, ഒന്ന് ബാക്കി പിന്നെ അടുത്ത ആഴ്ച ഇൻഷാല്ലാ. ഈ സീൻ ഇവിടെ സക്ത പ്രയോഗിച്ചതിൽ അതിലെ ഹിക്മത്ത് പൊരുൾ പണ്ഡിതന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, വലം യജിഅല്ലഹു ഇവജ, ഈ കിതാബിന് അള്ളാഹു യാതൊരു ഇവജും ഉണ്ടാക്കിയിട്ടില്ല. അതിൽ വൈരുദ്ധ്യമല്ല, വ്യത്യാസമല്ല, പൊരുത്തക്കേടില്ല. മനസ്സിലല്ലേ? കയ്യമെന്ന് കൂട്ടി ഓതിയിട്ടുണ്ടെങ്കിൽ എന്തായി? റിവജു ഉണ്ടാക്കിയിട്ടില്ല, കയ്യമ്മ ഉണ്ടാക്കിയിട്ടില്ല എന്നായി. മനസ്സിലായ? എന്താ യഥാർത്ഥത്തിൽ ഇവജുണ്ടാക്കിയിട്ടില്ല, ജാല കയ്യമൻ, അതിനെന്താക്കിയിട്ടുണ്ട്? അല്ലാഹു കയ്യമാക്കിയിട്ടുണ്ട് എന്നാണ്, കയ്യമാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോ ഇവിടെ സക്ത കൊടുത്താൽ എന്തായി? വലം യജാൽ ലഹു ഇവജ കയ്യമൻ. അപ്പൊ എന്ത് മനസ്സിലായി? ഇത് എഴുവജല്ല, കയ്യുമാണ് എന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവിടെ സെക്ത. ഞാൻ കൂട്ടി ഓതിയിട്ടുണ്ടെങ്കിൽ എന്തായി? വൈരുദ്ധ്യം ആണ് എന്ന് ആളുകൾക്ക് തോന്നും വിധായി. യഥാർത്ഥത്തിൽ അള്ളാന്റെ കിതാബാണ് അൽഹംദുലില്ല, അതിൽ വൈരുദ്ധ്യമല്ല. പക്ഷെ അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സെക്ത കൊടുക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. വലം യജല്ലഹു എഴുവജ കയ്യമൻ. ഈ കയ്യമൻ എന്നുള്ളതും എഴുവജൻ എന്നുള്ളതും കിതാബിന്റെ ഹാലാണ്. കിതാബിന്റെ അവസ്ഥ അത് ലംയജല്ലഹു ഇവജ, അതിന്റെ മറ്റൊരു അവസ്ഥയാണത് കയ്യമൻ എന്നുള്ളത്. വെള്ളിയാഴ്ച ദിവസം കഹ്ഫ് ഓതുക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസം യോമുൽ ജുമുഅ. അങ്ങനെ ഹദീസിൽ ലഫ്ദില്ല, മൻ ഖറ സൂറത്തുൽ കഹ്ഫ് യോമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ എന്നാണ്. അദാ അലഹു മാ ബൈനൽ ജുമുഅതൈനി, രണ്ട് ജുമുഅകൾക്കിടയിലുള്ള ദൂരം അയാൾക്ക് പ്രകാശം നൽകപ്പെടും. മറ്റൊരു റിവായത്തിൽ അദാ അലഹു മാ ബൈനഹു വബൈനൽ ജുമുഅതൈൻ എന്നാണ്. മനസ്സിലായോ? അതിലും മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എന്നാണ്. വെള്ളിയാഴ്ച ദിവസം ഓതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മഹത്വം കിട്ടും. സഹിയായിട്ടുള്ള റിവായത്ത് അദാ അലഹു മാ ബൈനൽ ജുമുഅതൈൻ എന്നുള്ളതാണ്, പ്രകാശം നൽകപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.